വചനങ്ങളെ ഞങ്ങൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ ദൈവമേ അനുഗ്രഹമായി ഞങ്ങളുടെ ഉള്ളങ്ങളിലും ഞങ്ങളുടെ ജീവിതങ്ങളിലും തട്ടുവാൻ തക്കൊണ്ട് ദൈവമേ സഹായിക്കണമേ. തല്ലുപോലെ ഉള്ള ഞങ്ങളുടെ ഉള്ളങ്ങളെ ദൈവമേ നീ സിംഹം പോലെ ദൈവമേ വെണ്മയും വിശുദ്ധിയുമുള്ളതാക്കി തീർക്കണമേ. ഞങ്ങളുടെ കഠിന ഹൃദയത്തെ നീ അലിവുള്ള ഹൃദയമാക്കി തീർക്കണമേ. അവിടെയായിരുന്ന ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. മറ്റൊന്നിനുമല്ല ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇത് കാരണമായിട്ട് നേരണമേ. ഞങ്ങൾ പഠിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളിലും ദൈവമേ അവിടുന്ന് യഥാർത്ഥമായി അവിടുത്തെ ജീവിതം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ അവിടുന്ന് സഹായിക്കണമേ. കേൾക്കുന്നവരെയും ദൈവവചന ശുശ്രൂഷിക്കുന്നവരെയും തിരിച്ചെന്ന് തിരിച്ചറിയുന്നു. മൃത്തുമരമ്പുടെ സ്ഥാനത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേർത്തു നൽകുന്നവരുള്ള കയ്യിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹത്തോട് സംബന്ധിച്ചാൻ തക്കോട് ഞങ്ങളോട് സഹായിക്കണമേ. ശുശ്രൂഷയും മാനിക്കണമേ. അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ആയിരിക്കും സഹായിക്കണമേ. അല്പസമയം ഞങ്ങളോടത്തെ ശ്രേഷ്ഠ സന്നിധിയിലായിരിക്കുന്നു. നീ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ ദുഃഖായിട്ടും നാളും സ്തുതിക്കാനായിട്ട് തന്നെ. ശ്രീയേകാ ദൈവത്തിന്റെ ധന്യ തിരുനാമം മുഖത്തപ്പെടുത്തെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച വെളിപാട് പുസ്തകത്തിലെ ചെറിയ അധ്യായമായ 15 അധ്യായത്തെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു. ഇതിനകത്ത് 7 മാലാഖമാർക്ക് ദൈവക്രോധം നിറഞ്ഞ 7 കലശങ്ങൾ ലഭിക്കുകയും അതിനെ തുടർന്ന് അവർ അത് അവിശ്വാസികളുടെ ലോകത്തേക്ക് ഒഴിക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. മുദ്ര പൊട്ടിക്കുന്നതിലൂടെ ദൈവ ശിക്ഷ വെളിപ്പെടുകയും കാഹളങ്ങളിലൂടെ അത് പ്രഖ്യാപിക്കുകയും കലശങ്ങളിലൂടെ അത് നടപ്പാക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കേട്ടു. 15 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗം വിജയികളുടെ സ്തുതിഗീതമാണ്. അവര് ദൈവത്തെ മുഖത്തപ്പെടും, മോശയുടെ പാട്ടാണ് അവിടെ പാടുന്നത്. 5 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ദൈവ നീതിയുടെ നിർവഹണം, ക്രോധ ദൂതന്മാർ സമാഗമന കൂടാരത്തിൽ വരുന്നു, ദൈവം നേരിട്ട് കൽപ്പന കൊടുക്കുന്നു, അതാണ് അവരുടെ വിശുദ്ധ ദൗത്യത്തിന്റെ അടയാളമായിട്ടാണ് അവർ ശ്രേഷ്ഠമായ വസ്ത്രം ധരിക്കുന്നത് എന്ന് നമ്മൾ കേട്ടു. ദൈവ തേജസ്സിന്റെയും ശക്തിയുടെയും അടയാളമായിട്ടാണ് അടയാളം ആയി ദൈവാലയം പുക കൊണ്ട് നിറയുന്നു. ബാധകൾ കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിയുന്നില്ല. അന്ത്യവിധിയിൽ ദൈവത്തെ തടയുവാൻ, അന്ത്യ ന്യായത്തീർപ്പിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. അത് ദൈവ നീതിയുടെ പ്രതിഫലനമാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വേദഭാഗത്തിലൂടെ നമ്മൾ കേട്ടത്. ഇന്ന് നമ്മൾ 16 അധ്യായത്തെ കുറിച്ച് പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 16 അധ്യായത്തിന് 21 വാക്യങ്ങളുണ്ട്. ഇവിടെ 7 ബാധകൾ നടപ്പാക്കുന്നതിനെ പറ്റിയാണ് ഈ 16 അധ്യായത്തിന്റെ ഉള്ളടക്കം. 7 ബാധകൾ നടപ്പാക്കുന്നതിനെ കുറിച്ച്, ഇറ്റ്സ് എൻ അക്കൗണ്ട് ഓഫ് പോറിങ് ഔട്ട് ഓഫ് ദീസ് വയൽസ് ദാറ്റ് വർ ഫിൽഡ് വിത്ത് റാത്ത് ഓഫ് ഗോഡ്. ദേ വർ പോർ ഔട്ട് അപ്പോൺ ദ ഹോൾ ആന്റി ക്രിസ്ത്യൻ അപ്പോൺ ദി എർത്ത് അപ്പോൺ ദ സീ upon the rivers and fountains of roar. Here the heavenly hosts proclaim and applaud the righteousness of the judgment of God. The 4th vial was poured out on the sun, the 5th on the feet of the beast, the 6th on the river Euphrates, the 7th in the air upon which the cities of the nations fell, and great Babylon came in remembrance before God. 7 കാഹളങ്ങളും അത് മുഴങ്ങിയപ്പോൾ ഉണ്ടായ ഗണ്യമായ സാമ്യം, 7 ബാധകളും 7 കാഹളങ്ങളും മുഴങ്ങിയപ്പോൾ ഉണ്ടായ ഗണ്യമായിട്ടുള്ള സാമ്യമുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ദ പോർ ഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലിറ്റർജിക്കൽ സേവ. പോർ ഔട്ട്, അത് പഴയ നിയമ ഭാഗത്ത് നമ്മൾ അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 4 അധ്യായം 7 വാക്യം അവിടെ അഴിച്ചു കളയണം, പോറൗട്ട് തന്നെയാണ് ഇതിന്റെ ഭാഗം കാണുന്നത്. നാലാമധ്യായം ഏഴാമത്തെ വാക്യം, പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. പോർ ഔട്ട് എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത്. വീണ്ടും പതിനെട്ടാം നാലാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിലും ഒരു ചുവട്ടിൽ സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള ഹോമയാഗത്തിന്റെ ചുവട്ടിൽ അത് ഒഴിച്ചു കളയണം. ഇരുപത്തിയഞ്ചാമത്തെ വാക്യം, ലിവ്യ പുസ്തകം നാലാമധ്യായം 7:18-25 എന്നുള്ള ആ ഭാഗത്തൊക്കെ പറഞ്ഞു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പോർ ഔട്ട് എന്നുള്ളത് ഇറ്റ്സ് എ ലിറ്റർജിക്കൽ തിങ് referring to the blood and wine poured out in the offering of the daily sacrifice and the feast of dedication. On the day of atonement, blood was sprinkled 7 times towards the inner veil. More was then smeared upon the horns of the altar, and the remainder was poured out all the altar's base. Here the same 7 angelic priests pour out the bowls of God's wrath as a ritual answer to the cry of martyrs. The bowls of God's wrath is the ritual answer to the cry of martyrs. For which is namukku 7-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിലുള്ള ഭാഗത്ത് അവിടെ പറയുന്നുണ്ട്, യാഗപീഠത്തിന്റെ താഴെ കരയുന്ന ആളുകളെ കുറിച്ച് കാണുന്നുണ്ട്. 6-ാം അധ്യായം 9 മുതൽ ഉള്ള ഭാഗത്ത് 9 മുതൽ 11 വരെയുള്ള ഭാഗത്ത്. 5-ാമത്തിൽ പൊട്ടിക്കുമ്പോൾ ദൈവവചനം നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം നിമിത്തം അറുക്കപ്പെട്ട ആത്മാക്കളെ യാഗപീഠത്തിന്റെ സന്നിധിയിൽ കണ്ടു. അവിടെ അവർ പറയുന്നത് വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് എത്രത്തോളം ന്യായം വിധിക്കും വിധിക്കുകയും പ്രതികാരം നടത്താതിരിക്കുകയും ചെയ്യും എന്ന് അവർ ഉറക്ക നിലവിളിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ബൗൾസ് ഓഫ് ഗോഡ്സ് റാത്ത് എന്ന് പറയുന്നത് ഇസ് എ റിച്വൽ ആൻസർ ടു ദ ക്രൈ ഓഫ് മാർട്ടേഴ്സ്. അവരുടെ സങ്കടത്തിന്റെയും വിലാപത്തിന്റെയും ഒരു ആൻസർ ആണെന്നുള്ള ഒരു ചിന്ത നമുക്ക് അവിടെ കാണുവാനായിട്ട് വെക്കും. ഈ 7 ബാധകളും 7 കാഹളവും മുഴങ്ങിയപ്പോൾ ഉണ്ടായവയും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിടത്തും ആദ്യത്തെ 4 ബാധയ്ക്ക് ഇരയാവുന്നത് യഥാക്രമം ഭൂമി, കടൽ, നദികൾ, ഉറവകൾ, സൂര്യനക്ഷത്രാദികൾ എന്നിവയാണ്. 5-ാമത്തതിനെ തുടർന്ന് ഇരുട്ടും വേദനകളും ഉണ്ടാവുന്നു. 6-ാമത്തതിൽ യൂഫ്രട്ടീസ് നദിയുടെ പ്രാന്ത പ്രദേശത്ത് നിന്ന് ശത്രുക്കളുടെ ആക്രമം ഉണ്ടാകുന്നു. 7-ാം കാഹളത്തിലും ബാധകളിലും ഭൂകമ്പവും മിന്നലും ഇടിമുഴക്കവും കൽമഴയും ഉണ്ടാകുന്നു. They have a certain connection with the two things, the 10 plagues in Egypt and the terrors which followed the sounding of the 7 trumpets. ഈജിപ്തിൽ ഉണ്ടായ ബാധകളുടെ വിവരണം ഈ 2 കാഹളത്തിലും ബാധകളിലും കാഹളത്തിലും അതിന് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ഓർക്കേണ്ടതാണ്. 7 കലശങ്ങളിൽ നിന്നുള്ള ബാധകൾക്ക് ഇരയാകുന്നത് എതിർ ക്രിസ്തുവിന്റെ അനുയായികളാണ്. There's a list of common ആയിട്ടുള്ളത് the hail, the darkness, the blood in the waters, the ulcerous sores, the coming of the terrible horse and beyond the Euphrates. ഇതെല്ലാം ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. ഈ ഇതിൽ 2 പഴയ നിയമത്തിലെ 10 ബാധകളുടെ വിവരണം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർപ്പിച്ചു. 7 കലശങ്ങളുടെ വിവരണത്തിൽ 7 കാഹളങ്ങളുടെ ഫലമായുണ്ടായ ബാധകൾ ആവർത്തിക്കുന്നതായിട്ട് കണ്ടു. എന്നാൽ ചില വ്യത്യാസങ്ങളും ഇതിനകത്ത് ഉണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെറേഡ് വിച്ച് ഫോളോ ദ ട്രംപറ്റ് ആൻഡ് ദ ടെറേഡ്സ് വിച്ച് ഫോളോ ദ പോറിംഗ് ഔട്ട് ഓഫ് ദ ബൗൾസ് ഇൻ ദ ഫോർമർ ദ ഡിസ്ട്രക്ഷൻ ഇസ് ഓൾവേസ് ലിമിറ്റഡ്. ഫോർ ഇൻസ്റ്റൻസ് ടു ദ വൺ തേർഡ് ഓഫ് ദ എർത്ത് ബട്ട് ദ ലാറ്റർ ദ ഡിസ്ട്രക്ഷൻ ഇസ് കംപ്ലീറ്റ് ഓൺ ദ എനിമീസ് ഓഫ് ഗോഡ്. മൂന്നിലൊന്ന് ഭൂമി വെന്തുപോയി. അത് ആദ്യത്തെ കാഹളത്തിൽ നമുക്ക് കാണുന്നതാ. കാഹള സമയത്തുണ്ടാവുന്ന നാശങ്ങൾ ഭാഗികമാണ്. മൂന്നിലൊന്ന് വെന്തുപോയി. എട്ടാം അധ്യായം ഏഴാമത്തെ വാക്യം നമ്മൾ കാഹളങ്ങളെ കുറിച്ച് പഠിച്ചത് പറഞ്ഞതാ. കടലിൽ മൂന്നിലൊന്ന് രക്തമായിട്ട്, അതൊക്കെ വൺ തേർഡ് ഉണ്ടാവുന്നു. കലശങ്ങൾ വെടിച്ചു വെക്കുന്ന നാശം എന്ന് പറയുന്നത് അത് അന്തിമവും പൂർണവുമാണ്. കാഹളങ്ങളിൽ ഒരു ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എങ്കിൽ ഇവിടെ കലശങ്ങൾ കൊണ്ട് വരുന്ന നാശം അത് പൂർണവും അതുപോലെ തന്നെ അന്തിമവുമാണ്. സമുദ്രത്തിലെ ജീവജാലങ്ങളൊക്കെയും ചത്തുപോയി, സകല ദ്വീപുകളും ഓടിപ്പോയി. 16-ാമത്തെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കാഹളങ്ങൾ മനുഷ്യരുടെ മാനസാന്തരത്തിലുള്ള ബാധകളാണ് ഉളവാക്കിയതെങ്കിൽ കലശങ്ങളിലൂടെ ലോകത്തിലേക്ക് കൊഴുക്കുന്നത് ദൈവത്തിന്റെ കോപമാണ്. ഇതിനു മുമ്പ് മനുഷ്യനെ അനുഗമിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. പക്ഷേ ഇവിടെ ഇത് അന്തിമ ന്യായവിധിയുടെ ഒരു സംഭവമാണ്. ഇത് ദൈവ കോപം ആഞ്ഞടിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇവിടെ ശിക്ഷാവിധി അല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. ഇത് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നിങ്ങൾ 16-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, നിങ്ങൾ പോയി ക്രോധകലശം ഏഴും ഭൂമിയിൽ ഒഴിച്ചുകളവീൻ എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് ഏഴ് ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. ദ വോയിസ് ഫ്രം ദ ടെമ്പിൾ ഈസ് ദ വോയിസ് ഓഫ് ഗോഡ്. 1-ാമത്തെ കലശം ദൈവാലയത്തിൽ നിന്ന് ഒന്ന് കേൾക്കുന്നു. 1-ാമത്തെ കലശം 2-ാമത്തെ 1-ാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്ര ഉള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത 1-ാമത്തെ കലശം ദേവാലയത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. ദേവാലയ ദൈവത്തിന്റെ ശബ്ദം തന്നെയാണ് അവിടെ കേൾക്കുന്നത്. ദ വോയിസ് ഫ്രം ദ ടെമ്പിൾ ഓഫ് ഗോഡ് ഈസ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവം തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യെശയ്യാവ് ചെയ്യും എന്ന യഹോവയുടെ ശബ്ദം തന്നെയാണ് ഇവിടെ കേൾക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം 6-ാമത്തെ വാക്യം, Isaiah 66:6. ഒരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്ന് ഒരു നാദം കേൾക്കുന്നു, തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. ആ യെശയ്യാവിന്റെ വാക്കുകളുടെ പൂർത്തീകരണം എന്നുള്ള നിലയിലാണ് യോഹന്നാൻ ഈ ശബ്ദം കേൾക്കുന്നത്. ക്രോധകലശങ്ങൾ ഭൂമിയിൽ ഒഴിച്ചു കളയുവാൻ ദേവാലയത്തിൽ നിന്നുണ്ടായ കൽപ്പനയായിരുന്നു ഈ ശബ്ദം. ദൈവത്തിന്റെ തന്നെ ഒരു കൽപ്പനയാണ് ഇത്. ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം അത് ഡയറക്റ്റ് ആയിട്ടുണ്ടായതാണ് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് വിവക്ഷിക്കുന്നത്. ദ ഫസ്റ്റ് ടെറർ ഇസ് എ പ്ലേഗ് ഓഫ് മാലിഗ്നന്റ് ആൻഡ് അൾസറ സോർസ്. ദ വേർഡ് ഇസ് ദ സെയിം ആസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ബോയിൽസ് ആൻഡ് സോർസ് ഇൻ ദ പ്ലേഗ് ഇൻ ഈജിപ്ത്. അത് 10 ബാധകൾക്ക് ഉപയോഗിക്കുന്ന അതേ വേർഡ് തന്നെയാണ്. Exodus 9:8-11 അവിടെ സെയിം വേർഡ് തന്നെയാണ് അവിടെ അതിനെ ഉപയോഗിക്കുന്നത്. ദ പെയിൻ വിച്ച് ഫോളോ ദ ഡിസൊബീഡിയൻസ്. പെയിൻ ഒക്കെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കോപത്തിന്റെ കാരണം എന്നുള്ളതാണ് വിവക്ഷ. Deuteronomy 28:35 യോബിന്റെ പുസ്തകത്തിൽ അത് അതുപോലെ തന്നെ കാണുവാനായിട്ട് ഒക്കും. 1-ാമത്തെ ദൂതൻ ഭൂമിയിൽ നിന്ന് കലശം ഒഴിക്കുന്നതോടെ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിനെ ആരാധിക്കുന്നവരുമായ മനുഷ്യർക്ക് കഠിന വേദന ഉളവാക്കുന്ന വ്രണം ഉണ്ടായി. ഇത് ഈജിപ്തിലെ ആറാമത്തെ ബാധയാണ്. എക്സോഡസ് 9:8-12, ഡ്യൂട്രോണമി ചാപ്റ്റർ 28. The second terror is the turning of water of the sea into the blood. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു, അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നു. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. രണ്ടാമത്തെ ദൂതൻ തന്റെ കലശ സമുദ്രത്തിൽ ഒഴിച്ചതിലെ വെള്ളം മുഴുവൻ രക്തമായി തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുക്കൾ ചത്തുപോവുകയും ചെയ്തു. ഇത് ഈജിപ്തിലെ ഒന്നാമത്തെ ബാധയാണ്. പുറപ്പാട് പുസ്തകം 7:17-21. ഇവിടെയും സമുദ്രജലം മുഴുവനായി രക്തമായി തീർന്നു. ജലജീവികൾ ഒന്നടങ്കം ചാവുകയും ചെയ്തു. മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ജലം. ആ ജലമാണ് ദൈവ ശിക്ഷയ്ക്ക് പാത്രമായിട്ട് ഇവിടെ തീരുന്നത്. മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാൻ ആകുന്നു. അപ്പൊ മൂന്നാമത്തെ കലശം അത് നദികളിലാ വീഴുന്നത്. നദികളിലും നീരുറവുകളും രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതന്റെയും യാഗപീഠത്തിന്റെയും ശബ്ദമുയർന്ന് ശിശാവതിയെ സാധൂകരിക്കുന്നു. അതിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ നീതിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. സമുദ്രജലം രക്തമായപ്പോൾ അതിന്റെ ജീവജലങ്ങൾ നശിച്ചതുപോലെ നദീജലവും നീരുറവുകളും രക്തമായതിനാൽ മരണം ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കുടിക്കുന്ന ജലവും ഉറവുകളും രക്തമായി തീർന്നതുകൊണ്ട് മനുഷ്യ ജീവിത സന്ധാരണത്തിനാവശ്യമായവ നശിക്കുന്നത് കൊണ്ട് മരണം ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്നു എന്നുള്ള ഒരു ചിത്രം നമുക്കവിടെ കാണാൻ ഒക്കും. ഇൻ ഹീബ്രു തോട്ട് എവരി നാച്ചുറൽ ഫോഴ്സ് ദ വിൻഡ് ദ സൺ ദ റെയിൻ ദ വാട്ടേഴ്സ് ഹാഡ് ഇറ്റ്സ് ഓൺ ഡയറക്ടിങ് ഏഞ്ചൽ. ദീസ് ഏഞ്ചൽസ് വേർ ദ മിനിസ്റ്ററിംഗ് സെർവൻസ് ഓഫ് ഗോഡ് പ്ലേസ്ഡ് in charge of various departments of nature. It might have been thought that the angel of the waters would have been angry to see the waters turned into the blood, but even he admits the justice of God. ഖുദ ചിന്തയിലെ ഓരോന്നിനും പ്രത്യേക ദൂതന്മാരുണ്ട്. ജലത്തിന്റെ മാലാഹ, വെള്ളം രക്തമായതിലൂടെ നടപ്പായ ദൈവത്തിന്റെ ശിക്ഷയെയും നീതിയെയും സ്തുതിച്ചുകൊണ്ട് പാടുന്നു. അദ്ദേഹത്തിന് ആ ദൂതന് കോപം വന്നു. വെള്ളത്തിന്റെ ദൂതന് ആ വെള്ളം കുടിക്കുവാൻ ഉതകാത്ത രീതിയിൽ അത് രക്തമായി തീർന്നപ്പോൾ കോപം വന്നെങ്കിലും അവൻ തിരിച്ച് ആ മാലാഹ ദൈവനീതിയെ പോഴ്ത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഇൻ ബിബ്ലിക്കൽ തോട്ട് ദ സ്പിരിച്വൽ ആൻഡ് ഏഞ്ചലിക് പവേഴ്സ് ഹാവ് ചാർജ് ഓഫ് ദ ഫിസിക്കൽ റെലം. All elements of the material will have angelic guardian. അങ്ങനെ ഒരു ചിന്തയും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ടൊക്കും. മാലാഹിയുടെ പാട്ടിന് കഴിഞ്ഞ അധ്യായത്തിലെ മോശയുടെയും കുഞ്ഞാട്ടിന്റെയും പാട്ടിനോട് സാമ്യമുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധി, നീതി, ന്യായവിധി എന്നിവയാണ് ഇവിടെ പ്രകീർത്തിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ന്യായവിധിയും അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പാട്ട് പാടുന്നത്. 119 സങ്കീർത്തനം 137. യഹോവേ, നീ നീതിമാനാകുന്നു, നിന്റെ വിധികൾ നേരുള്ളവ തന്നെ. എന്നപോലെയാണ് മാലാഖിയുടെയും പാട്ട് ആരംഭിക്കുന്നത്. ദൈവത്തെ സംബോധന ചെയ്യുന്നത് നമ്മൾ 11-ാം അധ്യായത്തിൽ സംബോധന ചെയ്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഇരുന്നവനും ഇരിക്കുന്നവരുമായുള്ളത്. 11:19 ഇരുന്നവനും ഇരിക്കുന്ന അതേ സെയിം തന്നെ 17-ാമത്തെ വാക്യവും അത് തന്നെയാണ്. സർവശക്തിയുള്ള കർത്താവെ, നീ ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ ഒരു സംബോധന തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. പാട്ടിന്റെ 2-ാമത്തെ ഭാഗത്ത് 6-ാമത്തെ വാക്യം, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിന്തിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു, അതിന് അവർ യോഗ്യർ തന്നെ. അപ്പൊ ദൈവത്തിന്റെ പ്രതികാരമാണ് അവിടെ കാണുന്നത്. ആ പ്രതികാരത്തിന് അവർ അർഹരാണ് എന്നുള്ള ഒരു ചിന്തയാണ് പറയുന്നത്. രക്തം വെള്ളമാക്കിയതിനാൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം വിശദമാക്കുന്നുണ്ട്. രക്തം ചിന്തിയവർക്ക് രക്തം തന്നെ കുടിപ്പാൻ കൊടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെ ആ ഒരു നീതിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. In Hebrew thought, every the 7-ാമത്തെ വാക്യം, അവണ്ണം തന്നെ യാഗപീഠവും അതെ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 2-ാമത്തെ ശബ്ദം വിശുദ്ധന്മാരും പ്രവാചകന്മാരും എന്ന് പറയുമ്പോൾ അത് പഴയ നിയമ പ്രവാചകന്മാരെ അല്ല, ക്രിസ്തീയ വിശ്വാസികളെ തന്നെയാണ്. ക്രിസ്തീയ വിശ്വാസികളെ പൊതുവായിട്ടാണ് വിശുദ്ധന്മാരും പ്രവാചകന്മാരും എന്നുള്ള ഇത് പറയുന്നത്. നമുക്ക് വ്യവസ്ഥത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം, പൊതുവായിട്ട് വിശ്വാസികളെ പറയുന്നത് അവര് ക്രിസ്തുവിന്റെ അവര് വിശുദ്ധന്മാർ എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ് അവരവിടെ സൂചിപ്പിക്കുന്നത്, വിശുദ്ധന്മാരും പ്രവാചകന്മാരും. 2-ാമത്തെ ശബ്ദം യാഗപീഠത്തിൽ നിന്നാണ്. യാഗപീഠത്തിന്റെ ദൂതനോ യാഗപീഠത്തിന് താഴെയുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കളോ ആയിരിക്കണം. ഇവിടെയും മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ട് അവിടെ പാടുന്നുണ്ട്. മോശയുടെയും പാട്ട് തന്നെയാണ് അവിടെ കാണുവാനായിട്ട് പോകുന്നത്. The fourth terror is the scourging of world by the sun. ഗണാലാമത്തെ ദൂതൻ സൂര്യനിൽ നിന്ന് കലശമൊഴിച്ചതിന്റെ ഫലമായി മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോകുന്നു. 8-9-ാമത്തെ വാക്യം. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദൂഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കാൻ തക്കോണം അവര് മാനസാന്തരപ്പെട്ടില്ല. 8-ാമത്തെ വാക്യം, 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കോണം അതിന്റെ അധികാരം ലഭിച്ചു. 4-ാമത്തെ ദൂതൻ സൂര്യനിൽ നിന്ന് കലശം ഒഴിച്ചതിന്റെ ഫലമായി മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. അനുതാപത്തിന് അന്ന് അവസരമുണ്ടായിരുന്നെങ്കിലും മനുഷ്യൻ ദൈവത്തെ ദുഷിച്ചതല്ലാതെ മാനസാന്തരപ്പെട്ടില്ല. The men on whom these terrors fell cursed God, but they didn't repent. It is a picture of men who had no doubt of the existence of God and even saw his hand in events and who still went their own way. And ഇല്ലാതെ അവനവന്റെ രീതികൾ തന്നെ നടക്കുന്ന, ദൈവത്തെ മറുതലിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ ചിത്രം തന്നെയാണ് ഇവിടെ കാണുന്നത്. 4-ാമത്തെ കാഹളത്തിൽ സൂര്യ നക്ഷത്രാദികൾ 3-ൽ 1 ബാധ തട്ടുകയും രാവും പകലും 3-ൽ 1 വെളിച്ചമില്ലാതെയുമാണ് ചെയ്യുന്നത്. ഇവിടെ വെളിച്ചമില്ലാതാവുകയല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് അത്യുഷ്ണമുണ്ടാകുന്നു. ചൂടുകൊണ്ട് മനുഷ്യൻ പൊരിഞ്ഞ് മരിക്കുക. ഈ വേദപുസ്തക ഫയർ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ദൈവ ശിക്ഷയുടെ പ്രതീകമാണ്. ദിശാവതിയിൽ ദൈവത്തിനുള്ള പൂർണ്ണ നിയന്ത്രണത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സൂര്യന് പൂർണ്ണ അധികാരം ലഭിച്ചു എന്ന് പറയുന്നത് ആണ് ഇവിടെ സൂര്യൻ അതിന്റെ പ്രഭ മുഴുവൻ ചൊരിഞ്ഞു കൊടുത്ത് മനുഷ്യനെ കൊന്നു എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതിയോട് പ്രകൃതി സഹകരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. 7-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ 7:16 ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ ഇനി തട്ടുകയില്ല. അപ്പോൾ അവർക്ക് ചൂടും ഉഷ്ണവും ഒന്നും തട്ടുകയില്ല എന്ന് പറയുമ്പോൾ ദൈവസാന്നിധ്യത്തിൽ ദൈവത്തെ അറിയുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാർ സന്തോഷിക്കുമ്പോൾ ദുഷ്ടന്മാർ അത്യുഷ്ണത്താൽ വെന്തുപോകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ദുഷ്ടന്മാർ വെയിലും ചൂടും ഒക്കെ അനുഭവിച്ച് മരിക്കുമ്പോൾ, അവർ വേദനിക്കുമ്പോൾ ദൈവത്തെ അറിയുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാർ അവര് സന്തോഷത്തോടെ ദൈവസാന്നിധ്യം അനുഭവിച്ച് ആശ്വസിക്കുകയും സമാധാനത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു. 10-ാമത്തെ വാക്യം 5-ാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു, അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. 10-11 വാക്യങ്ങൾ 5-ാമത്തെ ദൂതൻ കലശമൊഴിച്ചത് മൃഗത്തിന്റെ സിംഹാസനത്തിന്മേലാണ്. അതിന്റെ രാജ്യം ഇരുണ്ട് പോവുകയും അതിലെ ആളുകൾക്ക് കഷ്ടവും വ്രണവും ഉണ്ടാകുകയും ചെയ്തു. The fifth is the coming of thick darkness. It is a reminiscent of the darkness which come upon Egypt. ഈജിപ്തിലെ ബാധയ. Exodus chapter 10 verses 21 to 23. അതിന്റെ ഓർക്കുന്നു. അവിടെ 3 ദിവസം വലിയ മഹാകൂരിട്ട് ഒരുത്തനെ മറ്റൊരുവിനെ കാണുവാൻ കഴിയാതെ വലിയ അന്ധകാരമുണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ കാലത്ത് മൃഗത്തിന്റെ രാഷ്ട്രീയ ശക്തിയുടെ കേന്ദ്രം റോമാണ്. ഇരുട്ടുണ്ടാകുന്നത് റോമിലെ ഈജിപ്തിലെ 9-ാമത്തെ ബാധയാണ്. 5-ാമത്തെ കാഹളത്തെ തുടർന്ന് അഗാധ കൂപത്തിൽ നിന്ന് പുക മുങ്ങിയാണ് അവിടെ ഇരുട്ടുണ്ട്. 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പുകയിൽ നിന്ന് പുറപ്പെട്ട വെട്ടുക്കള് നിമിത്തം മനുഷ്യർക്ക് അസഹ്യമായ വേദനയുണ്ടായി. മനുഷ്യൻ കഠിന വേദനപ്പെട്ടുകൊണ്ട് മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേദനയുടെ നടുവിൽ മരിക്കുവാൻ, വേദനയുടെ കാഠിന്യം നിമിത്തം മരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വേദനയുടെ കാഠിന്യത്തിലും മാനസാന്തരപ്പെടാതെ ദൈവത്തെ ദുഷിക്കുന്ന മനുഷ്യരുണ്ട്. എത്രമാത്രം വേദനയും എത്രമാത്രം ശിക്ഷകളും കിട്ടിയാലും അന്വദിപ്പിക്കാതെ, മാനസാന്തരപ്പെടാതെ, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാതെ, ഹൃദയം കഠിനമാക്കപ്പെടുന്ന സാധാന്യ സ്വഭാവമുള്ള മനുഷ്യരെ കുറിച്ച് നമുക്കിവിടെ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം വലത്തുഭാഗത്തെ കള്ളൻ ദൈവസന്നിധികൾ അനുസരിച്ചപ്പോൾ ഇടതുഭാഗത്തെ കള്ളൻ കർത്താവിനെ വീണ്ടും ദുഷിക്കുവാനായിട്ടാണ് ആ സമയം അവിടെ ചെലവഴിക്കുന്നത്. കർത്താവിനെ ദുഷിക്കുന്നു. നമ്മള് നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുവാൻ അവസരമുണ്ട്. ദൈവം പല ചെറിയ ചെറിയ ബലഹീനതകളും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ഒക്കെ തരുമ്പോൾ നമ്മുടെ ജീവിതം ഹാർഡൻ ആകുന്നുണ്ടോ, അത് കൂടുതൽ ദൈവസന്നിധിയിൽ മറുതലിക്കുന്ന ഒരു അനുഭവത്തിലാകുന്നുണ്ടോ, അതോ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ നമുക്കിടയാകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുവാൻ നമുക്ക് ഇടയാകണം. ദൈവ ദൂഷണത്തിൽ നിത്യമായി ഏർപ്പെട്ടിരിക്കുന്ന സാത്താന്റെ മാതൃകയാണ് ഇവിടെ അവർ അവലംബിക്കുന്നത്. സാത്താന്റെ സ്വാധീനത്തിലും അതിന്റെ അധീനതയിൽ ഇരിക്കുന്നവർക്ക് മാനസാന്തരം ആവശ്യമായിട്ട് തോന്നുകയില്ല. സാത്താന്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്വയം നീതീകരണത്തിന് പ്രേരിപ്പിക്കും. അപ്പം എന്തെങ്കിലും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ നീതീകരണം കണ്ടെത്തി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു മനോഭാവമല്ല, മറിച്ച് അതിന് നീതീകരണമൊക്കെ കണ്ടെത്തി വീണ്ടും ദൈവത്തോട് മറുതെളിക്കുന്ന അനുഭവത്തിന് നമ്മൾ ആയിത്തീരും. അങ്ങനെയുള്ള നമുക്കറിയാം സാധാരണ ആരാധകരുടെ നേച്ചർ, അവര് പാപത്തിന്റെ പല സ്വഭാവങ്ങളും പാപത്തിൻ്റെതായിട്ടുള്ള രീതികളും മാത്രമാണ് അവർ അവലംബിക്കുന്നത്. അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഭയമോ നല്ലത് നന്മ ചെയ്യണമെന്നുള്ള ഒരു വിചാരമോ ഒന്നുമില്ലാതെ തിന്മയുടെ പ്രതീകങ്ങളായി ജീവിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകട്ടെ മനുഷ്യരിൽ വസിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. അതാ ദൈവാത്മാവ് വസിക്കുമ്പോൾ ഉള്ള അനുഭവവും സാത്താൻ വസിക്കുമ്പോൾ ഉള്ള അനുഭവവും. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് പാപബോധമുണ്ട്, നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്ക് വിചാരമുണ്ട്, തിരിച്ചു വരണമെന്നുള്ള ചിന്തയുണ്ട്. എന്നാൽ സാത്താൻ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് വീണ്ടും മറുതെളിക്കുവാനുള്ള മനോഭാവമാണ്, തെറ്റിലേക്ക് ചെല്ലുവാനുള്ള അനുഭവമാണ്. നമുക്കറിയാം ചെളിയിൽ ആകപ്പെട്ട മനുഷ്യൻ വീണ്ടും ചെളിയിലേക്ക് താണുപോകുന്ന അനുഭവമാണ് സാത്താന്റെ പിടിയിൽ ആയിക്കഴിഞ്ഞാൽ. ആ ഒരു സ്വഭാവമാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് ഒക്കുന്നത്. 12-ാമത്തെ വാക്യം, 6-ാമത്തെ ദൂതൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. 6-ാമത്തെ കലശത്തെ തുടർന്ന് ഒരു ബാധയല്ല ഉണ്ടാകുന്നത്. ഇതുവരെ നമ്മൾ ഓരോ ബാധകൾ ഒക്കെ ഉണ്ടാകും, പക്ഷെ ഇവിടെ നേരെ മറിച്ച് ലോകരാജ്യങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങുക, യുദ്ധത്തിന് തയ്യാറെടുക്കുക. ദൂതൻ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴുകുകയും നദി വറ്റിപ്പോവുകയും ചെയ്തു. The drying up of the Euphrates and opening of a way for the hordes of the east and descend upon the world. One of the curious features of the Old Testament is the number of times when the drying of the water is a sign of the power of God. ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനത്തോടനുബന്ധിച്ചുള്ള സംഭവമാണ് പലപ്പോഴും വെള്ളം വറ്റിക്കുന്നത്. പുറപാട് പുസ്തകം 14:21 വാക്യം, ചെങ്കടൽ വറ്റിക്കുന്ന സംഭവമുണ്ട്. ചെങ്കടൽ, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പോകുമ്പോൾ ചെങ്കടൽ വറ്റിച്ച് അതിനകത്തൂടെ അധികം പോകുന്നത്. അപ്പം അവിടെ ഡ്രൈ ലാൻഡിൽ കൂടാണ് അവർ പോകുന്നത്. വീണ്ടും യോശുവയുടെ പുസ്തകം 3:14-17 വരെയുള്ള ഭാഗം, കനാനിൽ പ്രവേശിച്ചപ്പോൾ അവിടെ അവര് പോകുന്നത് ഉണങ്ങിയ നിലത്തുകൂടിയാ. യോശുവയുടെ പുസ്തകം 3:14-17 വരെയുള്ള ഭാഗം. ഡ്രൈങ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് സൈൻ ഓഫ് ദ പവർ ഓഫ് ഗോഡ്, അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇത് ഈസ് ഓൾസോ റെഡ് സി മാറിയത്, എക്സോഡസ് 14:21 അവിടെ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. മോസസ് സ്ട്രെച്ച് ഔട്ട് ഹിസ് ഹാൻഡ് ഓവർ ദ സീ and the Lord carried back the sea by a strong south wind all that night and made the sea dry ground. പിന്നെ അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:15-16 വരെയുള്ള ഭാഗത്ത് പറയുന്നുണ്ട്, അസീറിയയിൽ ശേഷിച്ച ദൈവജനത്തിന് ഇസ്രയേൽ പ്രവേശിക്കുന്നതിനായി യഹോവ യൂഫ്രട്ടീസ് നദിയെ അടിച്ചു. 7 കൈവഴികളായി തീരുകയും അവരെ ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കുകയും ചെയ്യും എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ അന്ത്യനാളുകളിൽ പുനരാരംഭിക്കുമ്പോൾ ഇവ വീണ്ടും ആവർത്തിക്കും എന്നുള്ളതാണ് യഹൂദ വിശ്വാസം. അതുകൊണ്ട് ഈ വെള്ളം വറ്റിക്കുന്നതിനെ സംബന്ധിച്ച് അത് ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ അന്ത്യനാളുകളിൽ പുനരാരംഭിക്കും എന്നുള്ളതിന്റെ സൂചകമായിട്ട് അവിടെ കാണുന്നുണ്ട്. ആറാമത്തെ ദൂതൻ കലശമൊഴിക്കുമ്പോൾ നദി വറ്റുന്നത് ശത്രുക്കൾ സൈന്യസമേതം മുന്നേറുന്നതിനാണ്. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ റോമിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും കീഴടക്കുകയും ചെയ്യും. അവർ ക്രിസ്തുവിന് വേണ്ടിയുള്ളവർ. എന്നാൽ 16:14 വാക്യത്തിൽ സർവഭൂതലത്തിലും ഉള്ള രാജാക്കന്മാർ ഇവരിൽ നിന്ന് വ്യത്യസ്തരാണ്. കാരണം ഇവർ ക്രിസ്തുവിന് സ്വർഗത്തിലെ സൈന്യങ്ങൾക്കും എതിരായിട്ടാണ് അവര് യുദ്ധം ചെയ്യുന്നത്. വീണ്ടും 13:16 ഉള്ള വാക്കുകൾ, മഹാസർപ്പത്തിനും വായിൽ നിന്ന് മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ നഗ്നായി നടക്കാതിരിക്കാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. 13-16 വരെയുള്ള ഭാഗം, The unclean spirit like frogs. These 4 verses are full of problems which must have solved if their meaning is to become reasonable clear. നമ്മളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഇത്. തവളയെ പോലെ അശുദ്ധാത്മാക്കൾ, ഈജിപ്തിലെ 2-ാമത്തെ ബാധയാണ് നമുക്കറിയാം. തവള പുറപ്പെട്ട് എല്ലാ രാജാക്കന്മാരുടെ അരമനയിലും ഒക്കെ കയറി അതിനെ അതൊരു ബാധയാണെന്നുള്ളത് നമുക്കറിയാം. എക്സോഡസ് chapter 18:1-15 പറയുന്നുണ്ട്. ഇതിന്റെ കാരണം യൂഫ്രട്ടീസിലെ വെള്ളം വറ്റിയത് കൊണ്ട് ആ വെള്ളത്തിലെ തവളകളായിരിക്കാം എന്നുള്ളത് നമ്മ ഒരു സാധ്യതയാണ്. 16:12 തുടർന്നുള്ള ഭാഗത്തും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇതിനകത്തെ വിഷയവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് 3 അൺക്ലീൻ സ്പിരിറ്റ് ലൈക്ക് ഫ്രോഗ്സ് കെയിം ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് ദ ഡ്രാഗൺ, ദ ബീസ്റ്റ് ആൻഡ് ദ ഫോൾസ് പ്രോഫറ്റ്. ദ അൺക്ലീൻ സ്പിരിറ്റ് കെയിം ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് ഈവിൾ ഫോഴ്സസ്. The mouth is the organ of speech, and speech is one of the most influential forces in the world. നമുക്കറിയാം നമ്മുടെ വായാണ് ഏറ്റവും വാളിനേക്കാട്ടിലും ശക്തിയുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫോഴ്സസ് ആണ് നമ്മുടെ നാക്കെന്ന് പറയുന്നത്. Now the word of the spirit is pneuma, which is also the word for breath. To say, therefore, an evil spirit came out of man's mouth is the same as to say that evil breath came out of his mouth. H.B. Swete, a dragon, the beast, and the false prophet breathed forth with evil influence. It is said that unclean spirits were like frogs. ഫ്രോഗ്സിനെ സംബന്ധിച്ച് ചില ചിന്തകളുള്ളത്, ഫ്രോഗ്സ് ആർ കണക്റ്റഡ് വിത്ത് പ്ലേഗ്. നമുക്കറിയാം ഒരു ബാധയായിരുന്നു, വൺ ഓഫ് ദ പ്ലേഗ് ഇൻ ഈജിപ്ത് ആസ് എ പ്ലേഗ് ഓഫ് ഫ്രോഗ്സ്. ഹി സെൻഡ് ഫ്രോഗ്സ് വിച്ച് ഡിസ്ട്രോയ്ഡ് ദം, സേസ് ദ സാമിസ്റ്റ്. ദെയർ ലാൻഡ് സ്വാൻഡ് വിത്ത് ഫ്രോഗ്സ് ഈവൻ ഇൻ ദ ചേംബേഴ്സ് ഓഫ് ദ കിങ്സ്. രാജാക്കന്മാരെ പള്ളിമണികളിലുമൊക്കെ ഈ അത് ഒരു പ്ലേ ബാധയുടെ ഭാഗമായിട്ട് ഇതിനെ കാണാനായിട്ട് നോക്കും. 2-ാമത് ഒരു ചിന്ത, ഫ്രോഗ്സ് ആർ അൺക്ലീൻ ആനിമൽസ്. ഓൾദോ നോട്ട് മെൻഷൻഡ് ബൈ നെയിം, ദേ ആർ ഇൻക്ലൂഡഡ് ബൈ ദ ഡെഫിനേഷൻ ഇൻ ദ ലിസ്റ്റ് ഓഫ് അൺക്ലീൻ തിങ്സ് ഇൻ ദ വാട്ടർ ആൻഡ് സീ, വിച്ച് ബിഗിൻസ് ഇൻ ലെവിറ്റിക്കസ് chapter 11:10. ആ ഒരു ഭാഗത്ത് അതിനെ കുറിച്ച് പറയുന്ന ലേവ്യ പുസ്തകത്തിൽ വെള്ളത്തിലുള്ള ഭാഗം, വെള്ളത്തിലുള്ള എല്ലാറ്റിലും വെച്ച് നിങ്ങൾക്ക് തിന്നാവുന്നവ, കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ളവ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലില്ലാത്തതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവ നിങ്ങൾക്ക് അറപ്പായിട്ട് തന്നെ ഇരിക്കണം. അവിടെ നിന്നരുത്. അവയുടെ പിണം നിങ്ങൾ അറപ്പാകുന്നു. അവിടെ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ലേവ്യ പുസ്തകം 18 അധ്യായത്തിൽ ഫ്രോഗ് സ്റ്റാൻഡ്സ് ഫോർ ആൻ അൺക്ലീൻ ഇൻഫ്ലുവൻസ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. മൂന്നാമത്, ഫ്രോഗ്സ് ആർ ഫേമസ് ഫോർ ദർ എംപ്റ്റി ആൻഡ് കണ്ടിന്യൂസ് ക്രാക്കിംഗ്. അത് ചുമ്മാ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. വെള്ളമൊക്കെ പൊങ്ങുമ്പോൾ ഫ്രോഗിന്റെ അലച്ചിൽ നമുക്കറിയാം. ദി സൗണ്ട് ഓഫ് ദ ഫ്രോഗ് മേക്സ് ഇറ്റ് സിംബൽ ഓഫ് മീനിങ്ലെസ് സ്പീച്ച്. അത് അർത്ഥശൂന്യമായിട്ടുള്ള വാക്കിന്റെ ഒരു ഒരു പര്യായമായിട്ട് അതിനെ ഉപയോഗിക്കും. ഇൻ സൊറാസ്റ്റിയനിസം, ദ പേർഷ്യൻ റിലിജൻ, ഫ്രോഗ്സ് ആർ ദ ബ്രിംഗർ ഓഫ് പ്ലേഗ് ആൻഡ് ഏജന്റ് ഓഫ് അഹീരമാൻ, ദ പവർ ഓഫ് ഡാർക്ക്നെസ്. ഇൻ ഹിസ് സ്ട്രഗിൾ അഗൈൻസ്റ്റ് അഹുരമസ്ല, ദ പവർ ഓഫ് ലൈറ്റ്. ദിസ് ഫെയർലി സേർട്ടൻ ദാറ്റ് ജോൺ വുഡ് നോ ദിസ് ബിറ്റ് ഓഫ് പേർഷ്യൻ ഇൻഫ്ലുവൻസ്. സോ ദെൻ ടു സേ ദാറ്റ് ദ ഫ്രോഗ്സ് കെയിം ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് ഡ്രാഗൺ, ദ ബീസ്റ്റ് ആൻഡ് ദ ഫോൾസ് പ്രോഫറ്റ്, is to say that their words were like plagues, unclean, empty, and allies of the power of the dark. ഈ ഒരു ഉദ്ദേശമാണ് അതിനകത്ത് വരുന്നത്. അത് അശുദ്ധിയുടെയും അർത്ഥശൂന്യതയുടെയും ബാധയുടെയും ഡാർക്ക്നെസ്സിന്റെ ഒക്കെ പര്യായമായിട്ട് അതിനെ കാണുവാനായിട്ട് ഒക്കും. ആ ഒരു രീതിയിൽ അതിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. മഹാസർപ്പത്തിന്റെയും വായിൽ നിന്ന് മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ദ ഫോൾസ് പ്രോഫറ്റ്. അതൊരു അടുത്ത ഒരു കോൺട്രവേഴ്സിയലായിട്ടുള്ളത്, ദ ഡ്രാഗൺ ഈസ് ഐഡന്റിഫൈഡ്. ഈ ഫോൾസ് പ്രോഫറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡ്രാഗൺ ഈസ് ഐഡന്റിഫൈഡ് ആസ് സൈറ്റൻ. ദ ബീസ്റ്റ്, ദ റോമൻ എംപയർ വിത്ത് ഇറ്റ് സീസർ വർഷിപ്പ്, ഹാസ് ഓൾറെഡി അപ്പിയേർഡ് ഇൻ റെവലേഷൻ 13:1. But this is the first time the false prophet has appeared in Revelation. Since he appears without any explanation, we must assume that John believes that the reader already has the key to his identity. So adine kurichu endengil oru dharana ee manushya nammude ullil aayittundu ennu chalappu mahasarpam 12th adhyayathile 7 thalayulla sarpama. അത് 12:9 ഇതും സാത്താനാണെന്ന് തന്നെ പറയാം. മൃഗം 13:1 കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം തന്നെയാണെന്ന് ചിന്തിക്കാം. എന്നാൽ കള്ളപ്രവാചകൻ എന്നുള്ള പേര് ആദ്യം ഇവിടെ ആണെങ്കിലും ഭൂമിയിൽ നിന്ന് കയറി വരുന്നു. മറ്റേത് കടലിൽ നിന്നാണെങ്കിൽ ഇത് കരയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെയാണ് യോഹന്നാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. The false prophet is mentioned here in Revelation 19:20 and Revelation 20:10. If we place two passages together, we will find a clue of his identity. Revelation 19:20 tells us that in the end, the false prophet was captured along with the beast, and he is described as the person who worked miracles before beast and deceived those who had the mark of the beast and worshiped its image. In Revelation 13, we have description of the second beast, the beast from the land. It is said that the second beast does great wonders, and that he deceives those who dwell in the earth by means of those miracles which he was allowed to do in the presence of the beast. That is to say, the works of the false prophet and works of the second beast are identical. So then, the false prophet and the beast from the land are to be identified. The man who tries to introduce the worship of gods, who tries to make men compromise with the state or with the world, who tries to seduce other men to exclusive worship of God, is always the false prophet. മഹാസർപ്പത്തിന്റെയും മറ്റും വായിൽ നിന്ന് പുറപ്പെട്ട തവണയെ പോലെ ആത്മാക്കൾ അശുദ്ധമായിരുന്നു എന്ന് പറയാനുള്ള കാരണം, ഞാൻ നൽകുന്ന ഈജിപ്തിലെ മന്ത്രവാദികളെ പോലെ, മോശം മുന്നറിയിപ്പ് നൽകുന്ന കള്ളപ്രവാചകന്മാരെ പോലെയും, അത്ഭുതങ്ങൾ ചെയ്ത് ഭൂമിയിലെ രാജാക്കന്മാരെ ദൈവ നിഷേധികളാക്കുകയാണ് ഈ മൂന്ന് അശുദ്ധാത്മാക്കൾ ചെയ്തത്. രാജാക്കന്മാരെ വഞ്ചിക്കുകയും പൈശാചിക പ്രവർത്തനത്തിലൂടെ സർവശക്തനായ ദൈവത്തോട് യുദ്ധം ചെയ്യുവാൻ സാത്താന്റെ കൂടെ അവരെ ചേർക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. നീതി നിഷേധിച്ച് വിശ്വാസികളെ പീഡിപ്പിക്കുന്ന രാജാക്കന്മാർ അശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദൈവത്തോട് യുദ്ധം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അശുദ്ധാത്മാക്കളുടെ വഞ്ചനയിൽ പ്രേരിതരായി രാജാക്കന്മാരെ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നു. യുഗാന്ത്യ ദിവസത്തെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസമെന്ന് യോഹന്നാൻ വിളിക്കുന്നത് ദൈവ നിഷേധികളായ രാജ്യങ്ങളെ ദൈവം വേർതിരിക്കുന്നു. രണ്ടുപേരെ അപ്രതിപ്രതമായിട്ട് വേർതിരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. പണ്ടുകാലത്ത് ശത്രുക്കൾ ഒരുമിച്ചുകൂടി ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുമെന്നും ദൈവം ഇടപെട്ട് ഇസ്രയേലിന് വിജയം നൽകുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരിക്കുന്നു. അതിന്റെ റെഫറൻസ് എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38:39. യഹോവയുടെ മഹത്വം ഭയങ്കരവുമായ ദിവസത്തിൽ ദൈവം രാജ്യങ്ങളെ യഹോശാത്ത് താഴ്വരയിൽ ഒരുമിച്ച് കൂട്ടി അവരുടെ മേൽ ശിക്ഷ നടത്തുമെന്നും അവർ വിശ്വസിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ ശുഭ്രവസ്ത്രം സൂക്ഷിച്ചു കൊള്ളുകയും എന്ന് പറയുന്നുണ്ട്. തന്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിക്കാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ടുവന്നവൻ ഭാഗ്യവാൻ. തന്റെ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് ശുഭ്രവസ്ത്രം സൂക്ഷിക്കുവാൻ ഉള്ള ഒരു ആഹ്വാനമാണ്. ദൈവത്തിന്റെ മഹാദിവസത്തിൽ വിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ന്യായമായും ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് വിശ്വാസികൾക്ക് തന്നെ ഉള്ള ഒരു മുന്നറിയിപ്പാണ്. അപ്രതീക്ഷിതമായ സമയത്ത് കർത്താവ് വരുമെന്നതിനാൽ വിശുദ്ധിയും ജാഗ്രതയും പുലർത്തണം. ആത്മീയ ഒരുക്കത്തോടെ ഇരിക്കുന്നവർക്ക് ഉള്ള ഭാഗ്യാവസ്ഥ അവിടെ പറയുന്നത്. പലപ്പോഴും നമുക്ക് ഒരുങ്ങിയിരിക്കുക, വസ്തുതയിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ വളരെ ശക്തമായി ബൈബിളിൽ പറയുന്ന ഒരാശയമാണ് ഒരുക്കം എന്നുള്ളത്. ഒരുക്കം നമുക്ക് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എത്രമാത്രം വീട് ഭംഗിയായി അത് വൃത്തിയാക്കി ആ ആളിനെ സ്വീകരിക്കാൻ തക്കവണ്ണം നമ്മൾ ക്രമീകരിക്കും. അത് ആളുകളുടെ ആ ഗ്രേഡ് അനുസരിച്ച്, വലിയ ആളുകൾ വരികയാണെങ്കിൽ നമ്മൾ വീടൊക്കെ ഒത്തിരി ഭംഗിയാക്കും, ഒത്തിരി ഫ്ലവറും ഒക്കെ വെച്ച് ഒത്തിരി ഭംഗിയാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഒരുക്കം എന്നുള്ളത് അത് ആത്മീക ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരുക്കത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഉടുപ്പ് മലിനമാകാതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഉള്ള ഭാഗ്യാവസ്ഥയാണ് ഇവിടെ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത്. 16-ാമത്തെ വാക്യത്തിൽ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. ഇതും നമുക്കറിയാം ബൈബിളിലെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഒരു ഭാഗമാണ് ഹർമഗദോൻ എന്നുള്ള സ്ഥലം. അശുദ്ധാത്മാക്കൾ അന്ത്യയുദ്ധത്തിനായി ഭൂമിയിലെ രാജാക്കന്മാരെ ഹിബ്രു ഭാഷയിലുള്ള ഹർമഗദോൻ എന്ന സ്ഥലത്ത് വിളിച്ചുകൂട്ടി. ഞാൻ പറഞ്ഞു ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളതാണ്. ഈ 666 എന്ന സംഖ്യയുടെ വ്യാഖ്യാനത്തെ പോലെ തന്നെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനമുള്ള ഒരു പോർഷനാണ് ഇത്. ദ ഈവിൾ സ്പിരിറ്റ് വെന്റ് ഔട്ട് ആൻഡ് സ്റ്റുഡ് ഔട്ട് ദ കിങ്സ് ഓഫ് ഓൾ ഏർത്ത് to bring them to battle. The idea of a final conflict between God and the forces of evil is an old idea. നന്മയും തിന്മയും ദൈവത്തിന്റെ പിശാചിന്റെയും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് നേരത്തെ മുതൽ ഉള്ളതാ. സാംസ് രണ്ടാമത്തെ രണ്ടിന് രണ്ട് പറയുന്നുണ്ട്, കിങ്സ് ഓഫ് ദി എർത്ത് സെറ്റ് ദംസെൽഫ് ആൻഡ് റൂളേഴ്സ് ടേക്ക് കൗൺസൽ ടുഗദർ എഗൻസ്റ്റ് ദ ലോർഡ് ആൻഡ് ഹിസ് അനോയിന്റഡ്. This battle was to take place at what the King James Version Revised Standard called Armageddon. English Revised Version parayna Armageddon. Standard Version James King James ilum Revised Version ilum parayunnathu Armageddon anengil English Revised Version parayunnathu Armageddon. Megadon or Megadon may be, will be connected with the name Megiddo. Megiddo is in the plain of Esdraelon, which was the part of great highway from Egypt to Damascus. From the most ancient times to the time of Napoleon, it was one of the great battleground of the world. This was the plain where Barak and Deborah overthrew Sisera and his chariots. And Ahaziah died by the arrows of Jehu, 2 Kings chapter 9:27. Ahaziavine konna stalam. Where the god good Josiah perished in the battle of Pharaoh. The tragedy which burned itself into the Jewish mind and which the Jews never forget this name. It was a battle ground. ഒരു യുദ്ധസ്ഥലമാ. ഹർമഗദോൻ എന്നുള്ള വാക്ക് നമ്മൾ എസ്രലോൻ താഴ്വരയ്ക്ക് തെക്കുള്ള ഒരു സ്ഥലമാണ്. ഇസ്രയേൽ ചരിത്രത്തിലെ പല പ്രധാന സംഭവങ്ങളും ദുരന്തങ്ങളും ഇവിടെ നടന്നതാണ്. ദെബോരയും ബാരാക്കും അഹസ്യാവിന് വെട്ടേറ്റ സ്ഥലം. യഹൂദ ചരിത്രത്തിൽ യോശിയാവ് പരാജയപ്പെട്ടതും കൊല്ലപ്പെട്ടതും മെഗിദോ താഴ്വരയിൽ വെച്ചാണ്. അപ്പൊ മെഗിദോ താഴ്വരയിലെ വിലാപം പോലെ എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലും ഉണ്ട്. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 12:11 സെക്കറിയ 12:11 മെഗിദോ താഴ്വരയിലെ വിലാപം പോലെ. അപ്പം അതൊരു യുദ്ധസ്ഥലമാണ്, ബാറ്റിൽ ഗ്രൗണ്ട് ആണ്. അപ്പോൾ അനേകം ആളുകൾ മരിച്ചു വീഴും, അവിടെ കൂട്ട നിലവിളിയും വിലാപവും ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു നിലയിൽ മെഗിദോയിലെ താഴ്വര പോലെ വിലാപം പോലെ എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു പഴഞ്ചൊല്ലാണ്. ഇത് ആഴമായി യഹൂദന്മാരുടെ മനസ്സിൽ ഉള്ള ഒരു സ്ഥലമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. മെഗിദോയ്ക്ക് ഇസ്രയേൽ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം ഉണ്ടായിരുന്നെങ്കിലും മെഗിദോ പർവ്വതം അല്ലെങ്കിൽ ഹർ മെഗിദോ എന്നൊന്ന് ഇല്ലായിരുന്നു. മെഗിദോ താഴ്വരയിലുള്ള പട്ടണമാണ് ഇത്. ഏറ്റവും അടുത്തുള്ള പർവ്വതം കർമേൽ പർവ്വതമാണ്. ഇക്കാരണത്താൽ പല വ്യാഖ്യാതാക്കളും ഈ ഹർമഗദോനും മെഗിദോയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ഹിസ്കിയ പ്രവാചകന്റെ പുസ്തകം 38:39 ഇസ്രയേലിലെ സകല രാജാക്കന്മാരും ഒരുമിച്ച് യുദ്ധം ചെയ്യുമെന്നും യഹോവ അവർക്ക് ഇസ്രയേൽ പർവ്വതത്തിൽ വെച്ച് ഉന്മൂലനാശം വരുമെന്നും എഴുതിയിരിക്കുന്നു. ഈ വിവരണവും മെഗിദോയിൽ വെച്ച് ദൈവജനത്തോട് പരാജയപ്പെട്ട സീസറയുടെയും ദൈവകോപത്തിനിരയായ അഹസ്യാവിന്റെ ചരിത്രം കൂട്ടി ഇതായിരിക്കണം ഹർമഗദോയിലുള്ള അന്ത്യയുദ്ധത്തെക്കുറിച്ച് യോഹന്നാൻ ഇങ്ങനെ എഴുതാനായിട്ട് കാരണം. ഇസ്രയേൽ ചരിത്രത്തിൽ മെഗിദോയിൽ വെച്ച് യഹോവയുടെ ശത്രുക്കൾ നശിച്ചു പോയതുപോലെ ഈ സ്ഥലത്ത് വെച്ച് ഹർമഗദോനിൽ വെച്ച് സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസം യുദ്ധത്തിനായി കൂടിയിരിക്കുന്ന ഭൂരാജാക്കന്മാർ നശിച്ചു പോകുമെന്ന് യോഹന്നാൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു ബാറ്റിൽ ഗ്രൗണ്ട് ആണ്. ഇവിടെ വെച്ച് തോക്കും എന്നുള്ള തോൽപ്പിക്കും എന്നുള്ളത് ദൈവം ശത്രുക്കളെ തോൽപ്പിക്കും എന്നുള്ള ഒരു ചിന്താഗതി അത് നിലവിലിരുന്നു. അതിന്റെ ഒരു ചിന്തയായിട്ടാണ് യോഹന്നാൻ ഇവിടെ എഴുതിയത് എന്ന് നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാവുന്നതാണ്. മഹാനഗരം, അപ്പോൾ ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിലൊഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു ശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ ഒരു ഇത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം മൂന്നംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപുകൾ ഓടിപ്പോയി, മലകൾ കാണാൻ ഇല്ലാതെയായി. ഇവിടെ ഏഴാമത്തെ കലശം ഒഴിക്കുന്നത് അതിനെ കുറിച്ചതാ. ദ ലാസ്റ്റ് ബൗൾ ഇസ് എ കൺക്ലൂസീവ് ആക്ട് ഓഫ് ജഡ്ജ്മെന്റ്. എ ലൗഡ് വോയിസ് ഫ്രം ഗോഡ് ത്രോൺ ഡിക്ലെയർസ് ഇറ്റ് ഈസ് ഡൺ. ബാബിലോണിന്റെ മേൽ ഉടനെ ഉണ്ടാകുവാനുള്ള ശിക്ഷാവിധിക്കുള്ള ഒരുക്കമാണ് ഏഴാമത്തെ കലശം. അവസാനത്തെ കാഹളവും കലശവും തമ്മിൽ പല വിധത്തിൽ സാമ്യമുണ്ട്. ഏഴാമത്തെ കലശം ആകാശത്തിലൊഴിച്ച് സംഭവിച്ചു തീർന്നു എന്നുള്ള ശബ്ദം സ്വർഗീയ ദേവാലയത്തിൽ മുഴങ്ങുകയും ചെയ്തു. മിന്നലും ശബ്ദവും ഇടിമുഴക്കവും ഭൂകമ്പവും കൽമഴയും ഉണ്ടാവുകയും ചെയ്തു. ദ സെവൻത് ബൗൾ വാസ് പോർഡ് ഔട്ട് അപ്പോൺ ദി എയർ. ദ എയർ that all men breathe. If the air was polluted, the very life of man was attacked at its source. അപ്പം മനുഷ്യൻ, വെള്ളം മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അവിടെ നമുക്ക് മുമ്പേ ഒരു ബാധയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എയർ ആണ്. If the air was polluted, the very existence of man was attacked. Nature become at war with man. This was what happened. There came lightning and thunder and earthquake. അതിനോട് ചേർന്ന് ഇടിമുഴക്കവും ഭൂകമ്പവും ഉണ്ടായി. സംഭവിച്ചു തീർന്നു എന്ന മഹാശബ്ദം സ്വർഗീയ ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്നാണ് കേട്ടത്. ലോകത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ന്യായവിധി അത് നിവൃത്തിയായി. എല്ലാം അഴിഞ്ഞു പോകുവാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ശബ്ദത്തിന്റെ പൊരുൾ. ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്നതിന്റെ സൂചനയാണ് ഇടിയും മിന്നലും ഇടിമുഴക്കവും എന്നുള്ളത് നാം കാണുന്നു. മഹാനഗരം മൂന്നായിട്ട് തിരിഞ്ഞു. ദ ഗ്രേറ്റ് ബാബിലോൺ ദാറ്റ് ഇസ് റോം ഇസ് സ്പ്ലിറ്റ് ഇൻടു ത്രീ. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. മഹാനഗരം എന്നുള്ളത് റോമാണ്. അത് മൂന്നായിട്ട്, അപ്പോൾ മൂന്നായി അത് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്, നാശം പൂർണ്ണമായി എന്നുള്ള ഒരർത്ഥത്തിലാണ്. അതിന്റെ മാതൃകയിൽ സഭയെ പീഡിപ്പിക്കുകയും ആ പീഡിപ്പിക്കുവാൻ കൂട്ടുനിന്ന പട്ടണങ്ങളും അതിന് കൂടെ നിന്നവരും നാശത്തിനിരയായി തീർന്നു. പശ്ചാത്തപിക്കാത്തവർക്കെല്ലാം ദൈവ ശിക്ഷയ്ക്കുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ ചിന്ത. അത് കംപ്ലീറ്റ് ആണെന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. ആറാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഭൂമി കുലുക്കമുണ്ടാകുകയും ആകാശം മാറിപ്പോവുകയും എല്ലാ മലകളും ദ്വീപുകളും സ്വസ്ഥാനത്ത് നിളകിപ്പോവുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. അതേ രീതിയിൽ ഏഴാമത്തെ കലശത്തിന്റെ ഫലമായി ഭൂമി കുലുക്കത്തിൽ സകല ദ്വീപുകളും ഓടിപ്പോയി, കുന്നുകൾ കാണുവാനില്ലാതെ പോയി. യുഗാന്ത്യത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് അപ്പോക്രിഫ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സൂചന തന്നെയാണ്. കൽമഴ ഈജിപ്തിലെ ഏഴാമത്തെ ബാധയാണ്. യഹോവയുടെ കോപത്തിന്റെ ഫലമായി ഇസ്രായേലിന്റെ ശത്രുക്കളുടെ മേലും കള്ളപ്രവാചകന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ ശിക്ഷാവധിയിലും കൽമഴ പെയ്യുന്ന പുൽക്കാല പാരമ്പര്യം തുടരുന്നുണ്ട്. കൽമഴ പെയ്തിട്ടും മനുഷ്യനിൽ ഇത് ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും മനുഷ്യനിൽ മാറ്റമുണ്ടായില്ല. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ മനസ്സില്ലാതെ വണ്ണം സാത്താനുമായി രമ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ പറയുന്നതിന്റെ സൂചന. അപ്പൊ നമ്മള് ഈ 16-ാം അധ്യായത്തിന്റെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പതിനാറാം അധ്യായം ഏഴ് ബാധകൾ നടപ്പാക്കുന്നതാണ്. ഏഴ് കലശങ്ങളിൽ നിന്നുള്ള ബാധകൾ കിരയാകുന്നത് എതിർക്രിസ്തുവിന്റെ അനുയായികളാണ്. നേരത്തെ ഭാഗികമായിട്ടുള്ള നാശമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ പൂർണമായ നാശമാണ്. ഒന്നാമത്തെ കലശം കുഴിക്കുന്നതോടെ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിനെ ആരാധിക്കുന്നൊരു മനുഷ്യർക്ക് കഠിനമായ വേദന ഉണ്ടായി, വ്രണമുണ്ടായി. രണ്ടാമത്തെ കലശം സമുദ്രത്തിലൊഴിച്ചപ്പോൾ രക്തം ഉള്ള ജലജീവികൾ മുഴുവൻ ചത്തു. അത് മരണം ഒത്തിരി വ്യാപിക്കുന്നു എന്നുള്ളതാണ്. നദികളിലും നീരുറവുകളും രക്തമായി. ജലാധിപതിയായ ദൂതൻ ദൈവത്തിന്റെ നീതിയെ സാധൂകരിച്ച് ദൈവത്തിന് സ്തുതി പാടുന്നു. നാലാമത്തെ കലശം സൂര്യനിൽ ഉദിച്ചു. അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുപോയി. അത് ദൈവത്തിന്റെ ശിക്ഷയാണ്. അഞ്ചാമത്തെ കലശത്തിൽ മൃഗത്തിന്റെ സിംഹാസനത്തിലാണ് അത് രാജ്യം ഇരുണ്ടുപോയി. ആറാമത് ബാധയല്ല, നേരെ മറിച്ച് ലോകരാജ്യങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു ചിത്രമാണ്. ഏഴാമത്തെ കലശം ആകാശത്തൊഴിച്ചപ്പോൾ എല്ലാം പൂർത്തിയായി. ആ ഒരു ദൈവത്തിന്റെ പദ്ധതിയുടെ ന്യായവിധിയുടെ ഒരു ഒരു ചിത്രമാണ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. നമ്മൾ ഈ ഭാഗം ഇന്ന് തീർന്നു. അതായത് 17-ാമത്തെ അധ്യായം നമുക്ക് ചിന്തിക്കാം. കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മളിത് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ് നമുക്കിതിനെ കുറിച്ചുള്ള കൂടുതൽ ഐഡിയ ഇതിനകത്ത് വരുന്നത്. കുറച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ വിചാരം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു അച്ച, ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഇത് ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അവർ ഈ വെളിപാടിന്റെ 1-ാമത്തെ ചാപ്റ്റർ തൊട്ടൊന്ന് വായിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. പലരും പുതുതായിട്ട് കേറുന്നവർക്ക് ഇത് ഈ 15-ാം അധ്യായത്തിൽ തൊട്ട് തുടങ്ങുമ്പോൾ ഇതിനു മുമ്പ് നടന്ന എന്തോ ആണ് ഒരു ഇതറിയില്ലായിരിക്കും. അപ്പൊ ഒന്ന് വായിച്ചിട്ട് കേറാവുന്നുണ്ടെങ്കിൽ അച്ഛന്റെ ക്ലാസ് നല്ലപോലെ മനസ്സിലാവും. ഏകദേശം അവസാനത്തോടെ അടുക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രകാരം അയച്ചിരുന്നായിരിക്കും. അതുപോലെ നാളെ നമുക്ക് കുർബാനയെ കുറിച്ചുള്ള പഠനമുണ്ട്. പി സി ജോർജത്തിനാണ് ക്ലാസ് എടുക്കുന്നത്. ആ പുസ്തകം ഞാൻ അയച്ചു തന്നിരുന്നത് 72-ാമത്തെ പേജ് തൊട്ടുള്ളത് പ്രിന്റ് ചെയ്ത് അതും ആയിട്ട് വേറെ ഇരിക്കാൻ, കാരണം അച്ഛൻ അവിടെ കഴിഞ്ഞ ആഴ്ച ഇൻട്രൊഡക്ഷനേ ഉള്ളായിരുന്നു. ഈ ആഴ്ച തൊട്ട് അച്ഛൻ ആ ക്ലാസ് പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ബുക്ക് കയ്യിലിരുന്നാൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അതെല്ലാവർക്കും ഞാൻ ഒരു നല്ല ഈവനിങ് വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും താങ്ക്സ്.
ഓക്കെ, നാളെ സെയിം ടൈം ക്ലാസ് ഉണ്ടാകും എന്നുള്ളത് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
ഓക്കെ,
സിദ്ധമുള്ള പിതാവേ, സിദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള നിന്റെ സ്ലീപായാൽ ഞങ്ങളെ നീ മറച്ചു കൊള്ളണമേ. ശുദ്ധമ റുഹാ, ശുദ്ധമുന്റെ കുടിയിരുപ്പിന് ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചുമക്കണമേ. ദൈവമായ കർത്താവെ, നിലക്കുരു എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളുന്നവരാകണമേ. ആമേൻ. ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു അനുഗ്രഹത്തോടെ അവിടുത്തെ ജീവന്റെ വചനങ്ങളെ കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നീ സാവകാശം ഒരുക്കി. ദൈവമേ, കൃപയിൽ സമർപ്പിക്കുന്നു അവിടെയായി ദൈവം ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും ഓർക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗമേ സഹായിക്കണമേ. ഈ നോമ്പിന്റെ കാലങ്ങൾ ദൈവമേ, നല്ല ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ ദൈവമേ അവിടുന്ന് നീ പകർന്നു തരണമേ. കേൾക്കുന്ന വചനങ്ങളെ ദൈവാത്മാവിൽ സ്വീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നീ ഒരുക്കണമേ. ദൈവമേ, സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. രോഗത്തിലും ക്ഷീണത്തിലും പ്രയാസത്തിലുമായി കഴിയുന്ന എല്ലാവരെയും ഓർക്കുന്നു. ദൈവമേ, വിപുലവിധമായിട്ട് സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മർത്തവരും പ്രസ്ഥാനത്തെ ഓർക്കുന്നു. അന്നേ തിരുവനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനെ വിവിധ നിലകൾ നേർച്ച നൽകുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളും ഉദ്ധാനങ്ങളും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. നിവരാത്മീയമായ ഉൾക്കാഴ്ച തരുവാൻ തക്കൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സുകളെ ഉപകരിക്കണമേ. നാളത്തെ ക്ലാസ്സുകളെയും ഓർക്കുന്നു, അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ.
യാത്രയിൽ കൃപ കൂട്ടായിരിക്കണമേ. പരിശുദ്ധന്മാരെ ശുദ്ധകൃതകളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാഥാ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കും സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് ഉന്നയിക്കും തന്നെ. ഓക്കെ, എല്ലാവർക്കും.